بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد إن نمله سورة النصر وشد القرآن اترامتا دي آية شد القرآن اترامتا دي آية كيف برنا نتو اتيلا وبروانا يسا دي آنا سايتنا اتيلا انجي نملا مولدنا ان رايتنا برنا تيلا وبروانا كاركتا آنا اوڑنا نتو اتيلا نوتي നൂറ്റിയൊമ്പതാമത്തെ സൂറത്ത് അല്ലെ, നൂറ്റിയൊമ്പതാമത്തെ സൂറത്ത്. ഈ സൂറത്ത് ഇതിന് സൂറത്ത് അന്നസ് എന്നും അതേപോലെ സൂറത്ത് ഇദാജ അനസ്റുള്ള എന്നും സൂറത്ത് തൗദിയ എന്നും പേരുണ്ട്. അത്തൗദിയ നസർ എന്ന് പറഞ്ഞാൽ എന്താ? സഹായം അല്ലെ, സഹായം. ഇതാ ജയ നസറുള്ള എന്ന് പേരിടാൻ കാരണം ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? അത്തൗദി എന്ന് പേരിടാൻ കാരണം, സൂറത്ത് തൗദിയ പേരിടാൻ കാരണം, ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്താണ് തങ്ങൾക്കുള്ള മരണവാർത്തയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ മരണവാർത്തയാണ് ഈ സൂറത്ത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തോട് കൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്യാണ്, പിന്നെ തൗദിയ എന്ന് പറഞ്ഞാൽ യാത്രയാക്കലാണ്, യാത്രയാക്കൽ. ആ അർത്ഥത്തിലാണ് സൂറത്തു തൗദിയ എന്ന് ഇതിന് നാമകരണം വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് പിന്നെ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ ജീവിച്ച എത്ര വർഷം നബിയായിട്ട് ജീവിച്ചത്? 23 വർഷം. ആ 23 വർഷ കാലഘട്ടത്തിലാണ് 114 അധ്യായങ്ങൾ ഇവിടെ ഇറങ്ങിയത്, വിശുദ്ധ ഖുർആനായിട്ട് ഇറങ്ങിയത്. ആ 114 അധ്യായങ്ങളിൽ 114-ാമത്തെ അവസാനത്തെ സൂറത്താണ് ഏത്? സൂറത്തുൻ നസർ. ഈ സൂറത്താണ് അവസാനമായി ഇറങ്ങിയ ഒരു ഫുൾ ചാപ്റ്റർ, അധ്യായം, ഫുൾ ചാപ്റ്റർ. ഇതിന് ശേഷം വേറെ സൂറത്ത് ഇറങ്ങിയിട്ടില്ല മുഴുവനായിട്ട്. അതേസമയം ചില ആയത്തുകൾ ഇറങ്ങിയതിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുന്നതിന്റെ 3 മാസം മുമ്പാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ഇത് ഇറങ്ങിയിട്ട് 3 മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. അതേസമയം ആ 3 മാസത്തിനുള്ളിലും ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, ചില വചനങ്ങൾ സൂക്തമായിട്ടിത്, അതായത് ചില വചനങ്ങൾ, ഇപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അതേപോലെ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് പറയുന്ന ആയത്ത്, അതേപോലെ സൂറത്തു നിസായിന്റെ അവസാനത്തിൽ യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ ഖലാല എന്ന് തുടങ്ങുന്ന ആയത്ത്, അതൊക്കെ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷവും ഇറങ്ങിയ ആയത്തുകളാണ്. പക്ഷെ അവസാനം ഇറങ്ങിയ സൂറത്ത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സൂറത്തു നസ്റാണ്, അല്ലെങ്കിൽ സൂറത്ത് ഇദാ ജാ നസ്റുല്ല എന്ന് പറയുന്ന ഈ സൂറത്താണ്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ സമ്മേളിച്ചപ്പോൾ അവതീർണം, ഹജ്ജിൽ സമ്മേളിച്ചപ്പോഴാണ് ഇതിന്റെ അവതീർണത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തത് എപ്പോഴാണ്? നബുവത്തിൻ ഹിജ്റയുടെ 10-ാമത്തെ വർഷം. ഹിജ്റയുടെ 10-ാമത്തെ വർഷം, ഹിജ്റയുടെ 10-ാമത്തെ വർഷം ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്തു. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹജ്ജ് ചെയ്തിട്ട് മദീനയിലേക്ക് തിരിച്ചുപോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് ദുൽഹജ്ജിന്റെ ശേഷിക്കുന്ന നാളുകളും മുഹറം സഫർ എന്നീ 2 മാസങ്ങളും പിന്നെ റബീഉൽ അവ്വലിന്റെ 12 ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് നിർവഹിക്കുകയാണ് ഈ സൂറത്തിന്റെ അവതീർണത. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞു, എനിക്ക് എന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കെന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ സൂറത്തിറങ്ങിയ സന്ദർഭത്തിൽ, അതിനുശേഷം ഈ സൂറത്തിന്റെ വിഷയത്തിൽ സഹാബികളിൽ ചിലർ കരഞ്ഞിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, അതേപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. കാരണം എന്താ? ഈ സൂറത്തിറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണ വാർത്ത അറിയിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്ര പറയാൻ സമയമായിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതിനാലാണ് അവരെന്ത് ചെയ്ത് ഈ സൂറത്ത് ഓതിയപ്പോൾ തിരുവിയോഗം ആലോചിച്ച് കരഞ്ഞത്. ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹുവിന്റെ പിൽക്കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം തന്റെ സദസ്സുകളിൽ മുഖ്യമായി പരിഗണിക്കുമായിരുന്നു അബ്ദുള്ള ഇബ്നു ഉമറിനെ, അല്ല അബ്ദുള്ള ഇബ്നു അബ്ബാസിനെ, അബ്ദുള്ള ഇബ്നു അബ്ബാസിനെ. അപ്പൊ അബ്ദുള്ള ഇബ്നു അബ്ബാസ് പ്രായം കുറഞ്ഞ സഹാബിയാണ്, ചെറിയ സഹാബിയാണ്. ഉമറിനോടൊപ്പം പങ്കെടുത്ത, യുദ്ധത്തിലും മറ്റൊക്കെ പങ്കെടുത്ത ആ പ്രായക്കാരായ കുറെ സഹാബികൾ ഇരിക്കെ ആ സദസ്സിലേക്കാണ് കുട്ടിയായ അബ്ദുള്ള ഇബ്നു ഉമറിനെ അബ്ദുള്ള ഇബ്നു അബ്ബാസിനെ ഉമർ സ്വീകരിക്കണം, ഇബ്നു അബ്ബാസിനെ. അപ്പോൾ ചില മുതിർന്നവർ ഉമറിനോട് ചോദിച്ചു, ഉമർ ഇതുപോലുള്ള കുട്ടികൾ ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾക്ക് പ്രായമായ ആളുകളാണ്, ഞങ്ങളൊന്നും മക്കളെ പരിഗണിക്കാതെ ഇബ്നു അബ്ബാസിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് എന്ന് ചോദിച്ച് സദസ്സുകളിൽ ഇങ്ങനെ സ്ഥാനം കൊടുത്ത് പരിഗണിക്കുന്നത്. അപ്പൊ ഇബ്നു ഉമറിന് മനസ്സിലായി, ഞാൻ അബ്ദുള്ള ഇബ്നു അബ്ബാസിനെ ഈ സദസ്സിൽ പരിഗണിക്കുന്നതിൽ ഇവർക്കൊക്കെ എന്തുണ്ട്, പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അവരുടെ ആ വിഷമം തീർക്കാൻ ഉമർ ഒരു പരീക്ഷണം നടത്തി. ഉമർ പരീക്ഷണം നടത്തിയപ്പോൾ ഉമർ മുതിർന്ന സഹാബികളൊക്കെയുള്ള ആ സദസ്സിൽ ചോദ്യം ഈ സൂറത്തോട് ചോദിച്ചു, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ത് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്ന ആയത്ത് അറിയിക്കുന്നത് എന്താണ്? ഈ സൂറത്ത് അറിയിക്കുന്ന അറിയിപ്പ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ മുതിർന്ന സഹാബികളൊക്കെ പറഞ്ഞു, അള്ളാഹുവിന്റെ സഹായം വന്നാൽ, വിജയം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുന്നത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താനും അള്ളാഹുവിന്റെ സ്തുതി കീർത്തനങ്ങൾ പറയാനും അള്ളാഹുവോട് പാപമോചനത്തേട്ടം നടത്താനുമാണ് ഈ സൂറത്ത് അറിയിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്, സൂറത്തിന്റെ ഭാഗ്യം. അത് മുതിർന്ന സഹാബികളൊക്കെ പറഞ്ഞു. അപ്പൊ ആ സദസ്സിൽ ഇബ്നു അബ്ബാസിനോട് ഉമർ ചോദിച്ചു, ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയും എന്താണ് ഈ സൂറത്ത് അറിയിക്കുന്നത്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണ വാർത്തയാണ് അറിയിക്കുന്നത്, തിരുനബിയുടെ തിരുവിയോഗമാണ് ഈ സൂറത്ത് അറിയിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചതും അറിഞ്ഞതും ഇബ്നു അബ്ബാസ് പറഞ്ഞതാണ്. ഇബ്നു അബ്ബാസ് ഈ പറഞ്ഞതാണ്. ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകരോട് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവും അവിടുത്തെ വിയോഗവുമാണ് എന്ന് പറഞ്ഞ് ഉമർ ചെയ്തു, ഈ സൂറത്ത് ഇറങ്ങിയ ആ സന്ദർഭത്തിൽ നിന്ന വിഷയം അവിടെ കേൾപ്പിച്ചു. അതോടുകൂടി പ്രായമുള്ള സഹാബികൾക്ക് മനസ്സിലായി ഇബ്നു അബ്ബാസിൽ റളിയല്ലാഹുവിന്റെ ബുദ്ധിപൂർണതയും അതേപോലെ തന്നെ നൈപുണ്യവും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ആ പിന്നെ കഴിവും അതാണ് ഉമർ ദീനത അദ്ദേഹത്തെ പരിഗണിക്കുന്നത് എന്നാണ്. ഇവിടെ നമ്മുടെ വിഷയം ഇബ്നു ഉമർ അല്ല, ഇബ്നു അബ്ബാസ് അല്ല, നമ്മുടെ വിഷയം ഈ സൂറത്തിന്റെ അറിയിപ്പും അതിന്റെ തേട്ടവുമാണ്. തേട്ടവുമാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു മരണ വാർത്തയെ അറിയിക്കലായിക്കൊണ്ടാണ് ഇത് അവതീർണമായിട്ടുള്ളത്. ഇത് അവതരിപ്പിച്ചത് ഹിജ്റയുടെ 10-ാമത്തെ വർഷം ദുൽഹജ്ജ് മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഹജ്ജിലായിരിക്കുകയാണ് ഇത് അവതരിക്കുകയുണ്ടായത് എന്നുള്ളത്. ഇതിൽ അള്ളാഹുവിന്റെ സഹായം വന്നെത്തിയാൽ എന്നാണ്. നസ്റുള്ളാഹ് എന്നാണ് എന്താ അള്ളാഹുവിന്റെ സഹായം. ജാ എന്നാണ് വന്നു. ഇദാ ജാ വന്നാൽ നസ്റുള്ളാഹ് അള്ളാഹുവിന്റെ സഹായം. വൽ ഫത്ഹ്, ഫത്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയമാണ്, വിജയമാണ്. അള്ളാഹുവിന്റെ സഹായവും വിജയവും തമ്മിൽ ബന്ധമല്ലേ? എന്താ, അള്ളാഹിന്റെ സഹായത്തോടൊപ്പമാണ് വിജയം, വിജയത്തിലാണ് അള്ളാഹിന്റെ സഹായം. അപ്പൊ അള്ളാഹുവിന്റെ സഹായം വന്നാൽ എന്തുകൊണ്ട്? വിജയമുണ്ട്, വിജയമുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് വൽ ഫത്ഹ് എന്ന് പ്രത്യേകം പറഞ്ഞത്? പ്രത്യേകം പറഞ്ഞത് അള്ളാഹുവിന്റെ സഹായം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലതവണ വന്നിട്ടുണ്ട്. ഉമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ല, സഹായം ആരിൽ നിന്ന് മാത്രമാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ആ സഹായം വന്നതുകൊണ്ടാണ് ബദറിൽ ജയുണ്ടായത്. സഹായം വന്നു, ബദറിൽ ഫത്ഹുണ്ടായി. സഹായം വന്നു, ബദറിൽ ഫത്ഹുണ്ടായി. സഹായം വന്നു, ഖന്ദഖിൽ ഫത്ഹുണ്ടായി. സഹായം വന്നു, ഖൈബറിൽ ഫത്ഹുണ്ടായി. സഹായം വന്നു, ഹുദൈബിയ ഫത്ഹാണ്. ഇന്ന ഫത്ഹന ലക ഫത്ഹൻ മുബീന, സുവ്യക്തമായ വിജയം. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സഹായം പലത് വന്നിട്ടുണ്ട്, വിജയവും വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് വൽ ഫത്ഹ് എന്ന് ഇവിടെ പ്രത്യേകം ഒരു ഫത്ഹിനെ കുറിച്ച് പറഞ്ഞത്? ആ ഫത്ഹ് ഒരു പ്രത്യേക ഫത്ഹാണ്. ആ ഫത്ഹ് എന്താണ്? ഒരു പ്രത്യേക ഫത്ഹാണ്. ഏതാണ് ആ ഫത്ഹ്? അത് മക്ക ഫത്ഹ് ആകലാണ്, മക്ക ഫത്ഹ് ആകലാണ്. അതാണ് ഇവിടെ നമ്മൾ ഈ സൂറത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അൽ ഫത്ഹ് എന്ന് പറഞ്ഞു. അൽ ഫത്ഹ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ അലിഫ്ലാം ഉണ്ടല്ലോ, അലിഫ്ലാം, അതൊരു പ്രത്യേക ഫത്ഹാണ് എന്നുള്ളത് അറിയിക്കാനാണ് വന്നത്. എല്ലാ ഫത്ഹല്ല, ബദറിലെ വിജയമല്ല, ഖന്ദഖിലെ വിജയമല്ല, ഖൈബറിലെ വിജയമല്ല, ഹുദൈബിയ സന്ധിയുടെ വിജയമല്ല, പിന്നെയോ, ഇതൊരു പ്രത്യേക ഫത്ഹാണ് എന്നുള്ളത് അറിയിക്കാനാണ് അവിടെ അൽ ഫത്ഹ് എന്ന് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ നസറും അൽ ഫത്ഹും വന്നാൽ എന്നാണ്. അപ്പൊ എന്താണ് ആ ഫത്ഹ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അത് മക്ക ഫത്ഹാക്കലാണ്, മക്ക വിജയിക്കലാണ്. എന്താ മക്ക വിജയിക്കണെന്ന് പറഞ്ഞാൽ? എന്തിനു വേണ്ട മക്ക വിജയിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് നാട്ടുകാരനാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരനാണ്. പക്ഷെ ഈ സൂറത്ത് ഇറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? മദീനയിലാണ്. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ മക്കയിൽ നിന്ന് പുറത്താക്കി, മക്കയിൽ നിന്ന് പുറത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു മക്ക വിടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ പുറത്താക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു പോകുമ്പോൾ മക്കയുടെ അതിർത്തിയിൽ നിന്ന് മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മക്ക അള്ളാഹുവിന്റെ ഈ ഭൂമിക്കുപരിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂഖണ്ഡം നീയാണ് എന്ന് എനിക്കറിയാം. നിന്റെ ജനത നിന്നിൽ നിന്ന് എന്നെ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ നീയല്ലാത്ത ഒരിടം അന്തി ഉറങ്ങാൻ ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഭാരിച്ച കാൽവെപ്പുകളിൽ വേദനിക്കുന്ന ഹൃദയത്തോടു കൂടിയാണ് മക്കയോട് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വർഷങ്ങൾ കഴിച്ചുകൂട്ടി. ഹിജ്റയുടെ 1-ാം വർഷം, ഹിജ്റ എന്ന മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം, അതിന്റെ 1-ാം വർഷം, 2, 3, 4, 5, 6 വർഷം കഴിച്ചു. 6 വർഷം മദീനയിൽ കഴിച്ചു കൂട്ടുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് മക്കയിലാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ അവരും മക്കയായിട്ടുണ്ട്, അവരുടെ മനസ്സുണ്ട്. കാരണം അവരുടെ എല്ലാം എല്ലാം മക്കയിലാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മദീനയോടും അവരുടെ മനസ്സിൽ ഇഷ്ടം വളർത്തിയിട്ടുണ്ടെങ്കിലും മക്കയോടുള്ള ആ ബന്ധം അത് തുടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നതിന്റെ ആറാം വർഷം മക്കയിൽ പോകാനും ഒരു ഉംറ ചെയ്യാനും തീരുമാനിച്ചു. മക്കയിലേക്ക് പോകാനും ഉംറ ചെയ്യാനും തീരുമാനിച്ചു. എല്ലാ ആളുകളും ഇവിടെ വരുന്നുണ്ട്, മക്കയിൽ വരുന്നുണ്ട്. അവരെല്ലാവരും ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും അവർക്കൊന്നും ഒരു തടസ്സമല്ല. പക്ഷെ മക്കക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സഹാബികൾ, അവർക്ക് മാത്രം മക്കയിലേക്ക് പോകാൻ കഴിയണില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, ആറാം വർഷം ഒരു ഉംറയ്ക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചു. ദുൽഖാദ മാസത്തിൽ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞപ്പോൾ 1400 പേർ റസൂലുള്ളയോടൊപ്പം പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമന വാർത്ത മക്കക്കാരറിഞ്ഞു. മക്കയിലെ ആ മുസ്ലിമീങ്ങളായ ആളുകൾ അറിഞ്ഞു. അവരെന്ത് ചെയ്തു, ഒരു വലിയ സൈനിക സന്നാഹം ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് നബി മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനെ തൊട്ട് തടയാൻ വേണ്ടിയിട്ട് വഴിയിൽ വന്നു. നല്ല സായുധ പടയാണ് അവർ ഒരുക്കിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ തന്നെ തടയും എന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും യുദ്ധത്തിനല്ല പോകുന്നത്. അതുകൊണ്ട് അന്ന് യാത്രയിൽ അവർ കരുതുന്ന ഒരു വാളൊഴിച്ച് മറ്റു ആയുധങ്ങളൊന്നുമില്ല. കൂടെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുള്ള 1400 പേരാണുള്ളത്. അങ്ങനെ അവരെയും കൊണ്ട് റസൂലുള്ള വരുമ്പോൾ ആയുധം കൊണ്ട് തുരത്താനാണ് മക്കക്കാർ തയ്യാറായി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഒരു രക്തസിക്ത പോരാട്ടത്തിന് മുതിരാതെ അവർ തടയാൻ നിൽക്കുന്ന വഴിയെ തെറ്റിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഹുദൈബിയ എന്ന് പറയുന്ന ചരിത്ര സ്ഥലം, അത് മക്കയിലേക്കുള്ള നേർവഴിയിലല്ല, പിന്നെ മക്കയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ മക്കയോട് അടുക്കുമ്പോൾ എന്നുള്ളതാണ്, പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ വളരെ ശ്രമകരമാണ്. കാരണം എന്താ, പിന്നെ ഈ പിന്നെ മക്കയിലേക്കുള്ള വഴിയിൽ നിന്ന് ഹുദൈബിയയിലേക്ക് പോകണമെങ്കിൽ പിന്നെ ഒരു മല മറികടക്കണം. ആ വഴി ഏറെ ദുർഘടമാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയതിന് ശേഷമാണ് സഹാബികൾ എന്ത് ചെയ്യുന്നത്, ആ മല താണ്ടിക്കടന്നിട്ട് ഹുദൈബിയയിലെത്തുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഖുറൈശികൾ മക്കയിലേക്ക് കടക്കാൻ സമ്മതിക്കൂല എന്നുള്ളതിൽ ഷടിച്ച് തടഞ്ഞു. കുറെ ചരിത്രങ്ങളാണ്, പക്ഷെ മൊത്തത്തിലാണ് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ദൂതന്മാരെ നിയോഗിച്ചു, മക്കക്കാരും ദൂതന്മാരെ നിയോഗിച്ചു. അങ്ങനെ ആ ഉംറ യാത്ര അതൊരു സന്ധിയിൽ കലാശിച്ചു, അതാണ് ഹുദൈബിയ സന്ധി. ആ സന്ധിയിലെ ഒരു കുറെ വ്യവസ്ഥകളാണ്. അതിലൊന്ന്, മുഹമ്മദ് ഈ വർഷം ഹജ്ജ് ഉംറ ചെയ്യാൻ പാടില്ല, ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിക്കൊള്ളണം. ഹുദൈബിയയിൽ വെച്ച് മദീനയിലേക്ക് പിരിഞ്ഞു പോകണം, ഉംറ ചെയ്യാൻ പാടുള്ളതല്ല. വേണമെങ്കിൽ മുഹമ്മദിന് അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യാൻ 3 ദിവസം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മക്കയിൽ തങ്ങാൻ പാടുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ ഉടനെ പോകണം, പിന്നെ ആയുധം കൊണ്ടുവരാൻ പാടുള്ളതല്ല. ഇങ്ങനെ നിബന്ധനകൾ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, റസൂലുള്ളാഹിനെ ഉംറ ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ചയച്ചത്. ഹുദൈബിയയുടെ ആ തീരുമാനങ്ങളിൽ, സന്ധി വ്യവസ്ഥകളിൽ ഒരു വ്യവസ്ഥ മിസ്രാസലമാത്തങ്ങളും സഹാബികളും മക്കാര് അവിശ്വാസികൾ അവരപ്പുറത്താണ്, രണ്ടുകൂട്ടരും തമ്മിലാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്. അതിലൊരു വ്യവസ്ഥ, 10 വർഷം രണ്ടുകൂട്ടരും ഇനി എന്തില്ല, പോരാട്ടല്ല, യുദ്ധം പാടില്ല, എങ്ങും സമാധാനായിരിക്കണം. മക്കാരുടെ പക്ഷത്ത് ഏതെങ്കിലും ഗോത്രക്കാർക്ക് ചേരണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ചേരാം, സഖ്യകക്ഷികളാകാം. മദീനക്കാരുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് ആർക്കെങ്കിലും ചേർന്ന് സഖ്യകക്ഷിയാകണമെങ്കിൽ സഖ്യകക്ഷിയാകാം എന്ന് തീരുമാനിച്ചു. അപ്പോ ഈ തീരുമാനം വന്നപ്പോൾ ഉടനെ മക്കാരുടെ കൂടെ ബനു ബക്കർ ഗോത്രം ചേർന്നു. ബനു ബക്കർ എന്ന് പറയുന്ന ഗോത്രം ചേർന്നു. ഖുസാ ഗോത്രം മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്തും ചേർന്നു. അങ്ങനെ ചരിത്രത്തിൽ ചില സംഭവങ്ങളുണ്ട് ഇവരെ അങ്ങോട്ട് കൊണ്ട് പക്ഷം ചേരാൻ വേണ്ടി. ഏതായാലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഉംറ ചെയ്യാതെ മദീനയിലേക്ക് മടങ്ങി. മക്കാരും മടങ്ങി. 2 വർഷം കൂട്ടർ എന്ത് ചെയ്യാൻ, പരസ്പരം യുദ്ധം പാടുള്ളതല്ല. പിന്നെയോ രണ്ടു കൂട്ടരും അന്യോന്യം ആക്രമിക്കുവാൻ അല്ലെങ്കിൽ തങ്ങളുടെ പക്ഷത്ത് ചേരുന്നവരെ അവരാക്രമിക്കുകയാണെങ്കിൽ സഹായിക്കാനും പാടുള്ളതല്ല. ഇതാണ് ഈ വ്യവസ്ഥ. ഖുറൈശികൾ മക്കാർ ഈ വ്യവസ്ഥ തെറ്റിച്ച് പിൽക്കാലത്ത് അവരെന്ത് ചെയ്ത്, അവര് ബനു ബക്കർ ഗോത്രവും ഖുറൈശികളും ഖുസാ ഗോത്രത്തെ ഇരുളിന്റെ മറവിൽ ആക്രമിച്ചു. പരസ്യമായിട്ടുള്ള കരാർ ലംഘനം മക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി, മക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ സംഭവം അത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി. എന്താ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രയാസപ്പെട്ട് പോയിട്ട് ആ പടിവാതിലിൽ എത്തിയിട്ട് ഒരു ഉംറ ചെയ്യാൻ സമ്മതിക്കാതെയാണ് തിരിച്ചയച്ചത്. അന്ന് അവിടെ എത്തിയെടുത്ത തീരുമാനങ്ങൾ വളരെയധികം മാനിക്കപ്പെടേണ്ട തീരുമാനങ്ങളാണ്. പക്ഷെ അതിന് പരസ്യമായ ലംഘനം ആ ഭാഗത്തുനിന്ന് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോ ഈ അക്രമിക്കപ്പെട്ട ഹുസാ ഗോത്രത്തിലെ ഒരു മെമ്പർ റായിക് രാമാനൻ മദീനയിലെത്തി. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് തന്റെ ആ വിഷമം അറിയിക്കാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മൈമൂൻ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്, ഫജറിന്റെ സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശുദ്ധി വരുത്തുന്ന ആ സമയത്ത് മൈമൂന റളിയല്ലാഹു അൻഹു റസൂലുള്ള പറയുന്നത് കേൾക്കുകയാണ്, ലബ്ബൈക 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 നുസിർത് നുസിർത് നുസിർത്. ലബ്ബൈക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നത് സാലിം ഇബ്നു അംർ അൽ ഖുസാഇ എന്ന് പറയുന്ന വ്യക്തിയാണ്. സാലിം ഇബ്നു അംർ അൽ ഖുസാഇ ഈ വ്യക്തി വന്നിട്ട് പറയാണ്, പിന്നെ ഞങ്ങളെ ബനു ബക്കർ ആക്രമിച്ചു, ഖുറൈശികൾ ബനു ബക്കറിനെ സഹായിച്ചു ഞങ്ങളെ ആക്രമിക്കാൻ എന്നുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ആ അഭ്യർത്ഥന, ഖുസാ ഗോത്രക്കാരന്റെ അഭ്യർത്ഥന. അപ്പൊ റസൂലിന് അത് കേട്ടിട്ട് പറയാണ്, പിന്നെ സാലിം നിങ്ങൾക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് സഹായം അത് ലഭിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ സഹായിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്, മക്കയിലേക്ക് ഒരു യാത്രയ്ക്ക് തീരുമാനിക്കുന്നത്. ഖുറൈശികൾക്ക് പെട്ടെന്നോടി വിഷയം, അവർക്കറിയാം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം എന്താ, അവരിൽ പലരുടെയും ഒത്താശയോടുകൂടിയാണ് ബനു ബക്കർ ഗോത്രം ഖുസാഇയെ ആക്രമിച്ചത്, ഖുസാഇയെ ആക്രമിച്ചത്. അത് ഹുദൈബിയ സന്ധിയോടുള്ള പരസ്യമായിട്ടുള്ള കൊഞ്ഞനം കുത്തലാണ്, മനസ്സിലായി, തികഞ്ഞ അന്യായവും. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ മക്കാരുടെ നേതാവാണല്ലോ, അബൂ സുഫിയാൻ ഉടനെ മദീനയിലേക്ക് പോവുകയാണ്, പ്രയാണം കുറിക്കാണ്. എന്നിട്ട് എന്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയുടെ കാലപരിധി നീട്ടണം എന്നാണ്, കാലപരിധി നീട്ടണം എന്നാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവര് ഖുസാഇയെ ആക്രമിച്ചത് ഉണർത്തി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ രക്ഷയില്ലാതെ അബൂ സുഫിയാൻ, പിന്നെ അബൂബക്കർ, ഉമർ, അലി, ഫാത്തിമ എന്നിവരെ വരെ കണ്ടു. പക്ഷെ എല്ലാവരും റസൂലുള്ളാഹിന്റെ നിലപാട് എന്താണോ അതാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളത് അറിയിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ സുഫിയാൻ നിങ്ങൾ മടങ്ങിക്കോളി, ഇവിടെ നിന്നിട്ട് ഇനി രക്ഷല്ല എന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ മടങ്ങി, ഒന്നും ചെയ്യാനാവാതെ മടങ്ങിയത് കാരണത്താൽ അബൂ സുഫിയാനെ മക്കാരെന്ത് ചെയ്യാണ്, മക്കാർ അതിന്റെ പേരിൽ ആക്ഷേപിച്ചു. ഭാര്യ ഹിന്ദ് ബിന്ദു ഒസുബ അടക്കം ആക്ഷേപിച്ചു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഒരു മക്കയിലേക്കുള്ള യാത്ര തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, വളരെ രഹസ്യമായിട്ട് ഒരു സൈന്യവുമായിട്ട് മക്കയിലേക്ക് പോകണം, വളരെ രഹസ്യമായിട്ട് മക്കാരെ വിവരം അറിയിക്കാതെ ഇവിടുന്ന് പോകാനാണ്. എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ഉദ്ദേശിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും അറിയില്ല. അബൂബക്കറുള്ളാഹിനു വന്നിട്ട് മകൾ ആയിഷയോട് പറയാണ്, എന്താ റസൂലുള്ളാഹിന്റെ നിലപാട്, എന്താ റസൂലുള്ളാഹിന്റെ പരിപാടി. അപ്പൊ റസൂലുള്ളാഹ ഞങ്ങളോടൊക്കെ ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ട് യാത്രയ്ക്ക് എന്ന് ആയിഷ റളിയല്ലാഹു പറഞ്ഞു. അപ്പൊ അബൂബക്കറിന് മനസ്സിലാകാണ് ഒരു യാത്ര ഉണ്ട്. ഏതായാലും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അങ്ങനെ മക്കയിൽ നിന്ന് 10,000 പേർ മദീനയിൽ നിന്ന് 10,000 പേർ മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ പോകുന്നു. വളരെ സീക്രട്ട് രഹസ്യമായിട്ടുള്ള യാത്രയാണ്. കാരണം രഹസ്യമായിട്ട് പോകാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും മക്കയിൽ ഒരു പോരാട്ടം ഉദ്ദേശിക്കണില്ല, മക്കാരോട് ഒരു അക്രമവും ഉദ്ദേശിക്കണില്ല. മക്കാർ നബിയുടെ വരവ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ആയുധയിട്ട് അവർ കാത്തിക്കും, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, സംഘടന നടക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പോരാട്ടം ഉദ്ദേശിക്കുന്നില്ല, രഹസ്യമായിട്ട് പോവുക, എന്നിട്ട് മക്ക വിജയിക്കുക എന്നുള്ളതാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം. അതിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രഹസ്യ വാർത്ത പിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത് നമ്മൾ സൂറത്തുൽ മുംതഹിനെ വിശദീകരിച്ചപ്പോൾ ഹാത്തിബ് ഇബ്നു അബി ബൽതാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാതാവും സഹോദരിയൊക്കെ മക്കത്തുണ്ട്. അപ്പോ അദ്ദേഹം സാറ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയച്ച സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്നുള്ള വാർത്ത അദ്ദേഹം ഈ പെണ്ണിലൂടെ കൊടുത്തയച്ച സംഭവം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നു, ഇങ്ങനെ ഹാത്തിബ് ഇബ്നു അബി ബൽത നിങ്ങളുടെ രഹസ്യം മക്കയിലേക്ക് കൈമാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ എന്ത് ചെയ്ത്, അലി, സുബൈർ എന്നിവരെ എന്ത് ചെയ്ത് അലി സുബൈർ മിഖ്ദാദ് എന്നിവരെ എന്ത് ചെയ്ത് പറഞ്ഞയച്ച്. റൗദത്ത് ഖാഹ് എന്ന് പറയുന്ന ഒരു സ്ഥലം മദീനക്കാരുടെ മീക്കാത്തായ ദുൽഖുലൈഫയിൽ നിന്ന് 10 കിലോമീറ്റർ അല്ലെങ്കിൽ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ എത്തിയ ഒരു സ്ഥലമാണ് റൗദത്ത് ഖാഹ്. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും,
അലിയുടെ കയ്യിൽ കത്തുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ സ്ത്രീ അവിടെ ചെയ്യുമ്പോൾ സ്ത്രീയെ കിട്ടി, പക്ഷേ കത്തില്ല, എവിടെയും കത്തില്ല. അങ്ങനെ വിഷടിപ്പറ്റിയ അവസാനം അവൾ മുടിക്കെട്ട് കഴിച്ചാൽ കത്തിട്ടുള്ളൂ. അപ്പൊ അയ്യുള്ള ഹാഫിസിന് അധികൃത മക്കൾക്കാർക്ക് കൊടുക്കുന്ന കത്താണ് മുഹമ്മദ് ഇസ്ലാഹത്തിൽ മാത്രമേ ഇങ്ങനെ ചൈനയിലേക്ക് വരുന്നു എന്നുള്ള കത്താണ്. അപ്പൊ എന്തുകൊണ്ട് ഹാഫിബ് നിങ്ങൾ അത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലേ എന്റെ ഭാര്യയും അല്ല എന്റെ പെങ്ങളും ഉമ്മയൊക്കെ മക്കട്ടാണ്. ഞാൻ ഈ വാർത്ത അറിഞ്ഞിട്ടും അവരെ അറിയിച്ചില്ല എന്ന് അവരെ അറിഞ്ഞാൽ അത് എന്ത് ചെയ്യും, എന്റെ കുടുംബത്തെ അറ്റാക്ക് ചെയ്യുമെന്നത് ഭയന്നിട്ടാണ് ഞാൻ അത് ചെയ്തേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹത്തെ സത്യപ്പെടുത്തി. അദ്ദേഹത്തിന് മാപ്പായി, കാരണം അദ്ദേഹം പദവി പങ്കെടുത്ത സഹാബിയാണ്, അള്ളാഹു പുറത്തു കൊടുത്ത വിഭാഗത്തിൽപ്പെട്ടത്. ഏതായാലും റസൂൽ നായിട്ടുള്ള മാത്രം കൊണ്ട് സൈന്യം മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിലേക്ക് പുറപ്പെട്ട് അപ്പം ചെയ്ത് മക്കാർക്ക് പിന്നെ വിവരം വരികയാണ് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം. അത് ഈ രീതിയിലാണെന്ന് അറിഞ്ഞപ്പോൾ മക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഒന്നിച്ചുള്ള ഒരു പോരാട്ടത്തിൽ വരുമ്പോഴില്ല. പിന്നെ അവരുടെ നേതാവായ അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം അബൂ സുഫിയാൻ നിസ്സഹായനാണ്. പിന്നീട് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്ന രംഗമുണ്ടായി വഴിയിൽ വെച്ച്. മനസ്സിലായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താൽ ഹാരിസിന്റെ മകൻ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു. നബി സ്വല്ലല്ലാഹി ഭാര്യ ഉമ്മു സലമയുടെ സഹോദരൻ അബ്ദുള്ള ഇബ്നു അബീ ഉമയ്യ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുക, അവരേക്ക് ഹിജറ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പഠിച്ചു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ ശാസ്ത്രീയമായി തന്റെ അനുയായികളെ ഒരു പിന്നെ ശരിയാക്കിയിട്ട് മക്കയിലേക്ക് പോകുമ്പോൾ മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇത് ചെയ്യാനില്ല. കാരണം എന്താ, അവർ വളരെ മാനസികമായി തളർന്നു. മാത്രമല്ല അതിൽ ഒരു രക്തശക്തമായ പോരാട്ടത്തിന് അവർക്ക് ഹെൽപ്പില്ലാത്ത അവർക്ക്. എങ്കിലും ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സന്തമ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ചില പോരാട്ടം, ചില ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ളത്. പക്ഷെ ആ ഏറ്റുമുട്ടലിൽ അവർക്ക് ഒരിക്കലും ഈ പ്രവാസത്തെ തടുക്കാൻ കഴിയാത്ത വിധമായിരുന്നു നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന അനുയായി. അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം മക്കയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, മക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിസ്സലം അലൈഹിസ്സലാം മാർഗങ്ങൾ മക്കയിലേക്ക് കയറുമ്പോൾ, മക്കയിലേക്ക് കയറുമ്പോൾ, മക്കയിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ മക്കയിലുള്ള ആളുകളാണ്, മക്കയിലുള്ള ആളുകളൊക്കെ നിസ്സലം അലൈഹിസ്സലാം മാർഗങ്ങളെ ദ്രോഹിച്ചവരാണ്. മാനസികമായ പീഡനങ്ങൾ അതിന്റെ പരമരാട്ടെ, ശാരീരികമായ പീഡനങ്ങൾ അത് എത്രത്തോളം ആകാമോ അത്രത്തോളം. അതേപോലെ തന്നെ നിസ്സഹകരണങ്ങൾ, അതേപോലെ തന്നെ അധിക്ഷേപങ്ങൾ, കുത്തുവാക്കുകൾ, ഇങ്ങനെ അതൊക്കെ നിർവഹിച്ച ആളുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്, മക്കയിലുള്ളത്. അവരാണെങ്കിൽ ഒന്നിനും കഴിയാത്തവരുണ്ട്. അപ്പോ നിസ്സലനാനിസ്സല മാർഗങ്ങൾ അബൂ സുഫിയാനോട് അപ്പ ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ, അദ്ദേഹത്തോട് വിളിച്ചു പറയാൻ ആവശ്യപ്പെടുന്നു. അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നു പറഞ്ഞ ഒരു ഭയരാണ്. അപ്പൊ അബൂ സുഫിയാൻ അത് വിളിച്ചു പറഞ്ഞു. അപ്പൊ അബൂ സുഫിയാന്റെ കൂടെ അബൂ മക്കാരൻ കണ്ടു പറയാണ്, നിന്റെ ഇവിടെ എത്ര ചേർത്താ ഈ മക്കാരന്റെ എത്ര ആളുകളുണ്ട്, അവരൊക്കെ എങ്ങനെ അതിലായിരുന്നു. അപ്പോ വിളിച്ചു പറയാൻ പറഞ്ഞ് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ നിർഭയരാണ്. സ്വന്തം വീട്ടിൽ കഥകടത്തിരിക്കുന്നവരും നിർഭയരാണ്. സ്വന്തം വീട്ടിൽ കഥകടിച്ചിരിക്കുന്നവരും നിർഭയരാണ്. ഇത് റസൂലുള്ളാഹി വിളിച്ചു പറയാൻ എത്ര മാത്രം നബിയുടെ കൂടെയുള്ളവർ ചിലർ പറഞ്ഞു, അല്യോമയോമൽ ഇന്ന് രക്തച്ചൊരുക്കലിന്റെ ദിവസമാണ്. ഇസ്ലാമത്തിന്റെ കൂടെയുള്ളവർ പറയാം, ഇന്ന് രക്തച്ചൊരുക്കലിന്റെ ദിവസമാണ്. ഇന്ന് രക്തച്ചൊരുക്കൽ നിഷിദ്ധമായ പാടില്ലാത്ത ഹറവ് വരെ രക്തച്ചൊരുക്കലിന്റെ ദിവസമാണ് എന്ന് അവർ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അവർ പറയില്ലേ, ഇസ്ലാമത്തിന്റെ മതങ്ങളുടെ കൂടെയുള്ളവർ പറയും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഘോഷിക്കാൻ പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ളവർ പറയുന്നത് കേട്ടില്ല, ഇന്ന് മക്കയും രക്തച്ചൊരിച്ചിലാണ്, ഇന്ന് രക്തച്ചൊരിച്ചിൽ പാടില്ലാത്ത ഈ മക്ക രക്തമൊഴുകുന്ന ദിവസമാണ് എന്ന് പറയുന്നത് കേട്ടില്ല എന്ന് പറഞ്ഞ പ്രസൂടുള്ള അത്തരം മതങ്ങൾ പറഞ്ഞു. ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമല്ല, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസം, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസം. അപ്പോഴാണ് പ്രസൂള പറഞ്ഞത് സ്വന്തം വീട്ടിൽ കഥ കടത്തിയിരിക്കുന്നവർ അവരക്രമിക്കപ്പെടാൻ പാടുള്ളതല്ല, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ അക്രമിക്കപ്പെടാൻ പാടുള്ളതല്ല, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവരെ ആക്രമിക്കാൻ പാടുള്ളതല്ല എന്ന് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യേകം പറഞ്ഞു, അവർ അവരെ എവിടെ കണ്ടാലും വരുത്തപ്പെടും ചിലർ. ആ ചിലർ ഞാൻ നിങ്ങളിവിടെ എഴുതാം. ഒന്ന് അബ്ദുള്ള ഇബ്നു ഹസൽ, പിന്നെ അബ്ദുള്ള ഇബ്നു അബീസ, പിന്നൊന്ന് അൽ ഖുവൈരി ഇബ്നു നൗഫൽ, പിന്നൊന്ന് പിന്നെ അബ്ബാസ് ഇബ്നു അസ്ലർ, ഇക്രിമ ഇബ്നു അബി ജഹൽ, ഇക്രിമ ഇബ്നു അബി ജഹൽ രണ്ട് സ്ത്രീകൾ പറക്കാം. അബ്ദുള്ള ഇബ്നു ഫസൽ, അബ്ദുള്ള ഇബ്നു അബി സർ, അൽ ഖുവൈരി ഇബ്നു നൗഫൽ, ഇവരെ ആയിരങ്ങൾ എല്ലാവരും റസൂലുള്ളാഹ ശത്രുക്കൾ, നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയെ ദ്രോഹിച്ചവർ ഇവരാണ്. നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും 3 വർഷം പട്ടിണി കിട്ടവർ, നിസ്സഹകരണം ഏർപ്പെടുത്തിയവർ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൽ തിരുനബി സുജൂദിൽ കിടക്കുമ്പോൾ ചീനാണെങ്കിൽ ഒട്ടകത്തിന്റെ പടന്മാര വരെ മുതുകിൽ ചാർത്തിയ മനുഷ്യന്മാരും, അങ്ങനെയുള്ള ആ ജനാവലിയിൽ ആയിരങ്ങളിൽ ഈ ആളുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം നിങ്ങൾ ഇവരെ കണ്ടാൽ വധിക്കാൻ പറഞ്ഞത്. ഇതിൽ ചിലരെ കഅബയുടെ കില്ലയിൽ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ പോലും വധിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ആളുകൾ ഈ ആളുകൾ അതിൽ ഈ അബ്ദുള്ളാഹിബ്നു ഖത്തൽ ഇയാൾ വധിക്കപ്പെടാൻ കാരണം, അയാൾ വധിക്കണം എന്ന് പറയാൻ കാരണം ഇയാൾ മുസ്ലിമായി അങ്ങനെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് ഇയാളെ സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അയാള് അൻസാരിയായ വ്യക്തിയെയും അതേപോലെ അയാളുടെ ഒരു വൃത്തിയെയും പറഞ്ഞായിരുന്നു. ഒരു മുസ്ലിം നീങ്ങണം, ഇയാൾ മുസ്ലിമാണ് പറഞ്ഞായിരുന്നു, പിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. ഇയാൾ വഴിയിൽ വെച്ച് കൂടെയുള്ള ആളെ വധിച്ച് കൊന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ മക്കത്തേക്ക് കഴിഞ്ഞു, മക്കത്തേക്ക് കഴിഞ്ഞു. അപ്പൊ പിന്നെ അയാള് ഇസ്ലാം ഉപേക്ഷിച്ച് കൂടെയുള്ള ആളെ വധിച്ചിട്ടാണ് ചെയ്യുന്നത്, അയാൾ പോണം. അതൊരു പുതിയ ചതിയായിരുന്നു അയാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാളുടെ ആ വധത്തിന് പ്രതിക്രിയ എന്നാണ് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള പറഞ്ഞത്. പക്ഷേ പിന്നെ ഇയാൾ എന്ത് ചെയ്ത്, ഇയാള് നിസ്സാർത്ഥങ്ങളെ പിന്നെ മക്കാമത്തേക്ക് വരുമ്പോ ഇയാളെ നിസ്സാർത്ഥങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അണായിതെടുത്ത് അതിന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് അറ്റാക്കിൽ ഒഴുകിയുണ്ട്. പക്ഷേ ആ പ്രവാഹത്തെ ചേർക്കാൻ തനിക്ക് കഴിയില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, അയാള് മെല്ലെ വന്ന് ആയുധ ഊരി വെച്ച് കയറത്തിന്റെ ആ വെളിയിലെ കുഴിച്ചിട്ട്. അപ്പോഴാണ് അദ്ദേഹത്തെ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇയാൾ വധിക്കപ്പെട്ടു. അസ്മാഇലിന്റെ ഹദീസ് അയാൾ നിസ്സാരമെന്ന് അയാൾ വധിക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടായി. പക്ഷേ ഈ അസ്മാഇലിന്റെ ഹദീസ് അയാൾ എന്തിനാണ് റസൂലിനെ വധിക്കാൻ പറഞ്ഞത്? അയാൾ നിസ്സാര മാത്രം ഇസ്ലാം സ്വീകരിച്ച് നിസ്സാര മാത്രം വഹീ എഴുതുകാരുടെ വഹീ എഴുതുന്ന ആളായിരുന്നു. അങ്ങനെ വഹീ എഴുതാൻ വേണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വഹീ വന്നപ്പോൾ അയാൾക്ക് ചെയ്ത് വഹീ ഓതിപ്പെട്ടു, ഖുർആൻ ഓതിപ്പെട്ടു എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോ സൂറത്തിൽ മുഅ്മിനൂന്റെ ആദ്യ ഭാഗങ്ങൾ അതിൽ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ഭാഗം എഴുതാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോൾ അയാൾ എഴുത്തുപകരണം വെച്ചിട്ട് മുഹമ്മദിനും എനിക്കും ഒരേ വിവരമാണുള്ളത് വർക്കം ചെയ്ത് അയാള് നിസ്സാരത്തിൽ മാത്രങ്ങളെ പരിഹസിച്ച് അയാള് മക്കയിലേക്ക് മടങ്ങിപ്പോയി. മാത്രമല്ല അയാൾ നിസ്സാരത്തിലെ മാത്രങ്ങളെ കുറിച്ച് സംശയം ധരിപ്പിക്കുകയും വഹീനെ കളിയാക്കുകയും അങ്ങനെ കുപ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. അതാണ് അബ്ദുല്ലാഹി നബി സാഹിബിന്റെ കുറ്റം. പക്ഷെ ഈ അബ്ദുല്ലാഹി നബി സാഹിബിനെ കൊല്ലാൻ നിസ്സാരത്തിലെ മാത്രങ്ങൾ പറഞ്ഞെങ്കിലും റസൂലുള്ള അയാളെ കൊല്ലി കൊന്നില്ല, സഹാബികളോ അദ്ദേഹത്തെ കൊന്നില്ല. റസൂലുള്ള അദ്ദേഹത്തിന് പിന്നീട് നിർഭയത്തം പ്രഖ്യാപിച്ചു. അതെ, ഈ അബ്ദുല്ലാഹി നബി സാഹിബ് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ മുലപടി ബന്ധത്തിലെ സഹോദരങ്ങൾ, മുലപടി ബന്ധത്തിൽ സഹോദരങ്ങൾ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആലയെ ചെന്ന് കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിനോട് മാപ്പ് ആവശ്യപ്പെടുകയാണെങ്കിൽ റസൂലുള്ള മാപ്പ് തരും. അങ്ങനെ ഉസ്മാൻ ജാഫർ റളിയല്ലാഹുവിനോടൊപ്പം വന്നിട്ട് അദ്ദേഹം മാപ്പ് ചോദിച്ചു. റസൂലുള്ളാഹി മാത്രം അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തില്ല, മറ്റം വധികളിയാണ് വധിക്കപ്പെട്ടില്ല. ഇയാളൊരു മഹാദൃഷ്ടനായിരുന്നു, മഹാദൃഷ്ടനായിരുന്നു. സഹാബികളെ മക്കയിൽ ആക്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല, നിസ്സലാനി സ്ഥലമാത്രങ്ങൾ മക്കളെ ഫാത്തിമയെയും ഉമ്മു കുൽസുമിനെയും അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്രയാക്കും. റസൂലുള്ളാഹി ഹിജ്റ പോയിട്ട് പിന്നെയാണ് ആരെ പോലത്, ഫാത്തിമയും ഉമ്മു കുൽസുമും പോലത്. ഫാത്തിമയും ഉമ്മു കുൽസുമും ഒരൊട്ടകപ്പുറത്താണ് അവരെ ചെയ്യുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് രക്ഷപ്പെടുന്ന മക്കയിൽ നിന്ന് ഈ ദുഷ്ടൻ ആ ഒട്ടകത്തെ ആക്രമിച്ചു. എന്നിട്ട് ഫാത്തിമയും ഉമ്മു കുൽസുമും ആ ഒട്ടകത്തിൽ നിന്ന് വീണു. അപ്പോ തങ്ങളെ മക്കയിൽ നിന്ന് തരണം. തിരുനബിയുടെ പിഞ്ചു മക്കൾ അവര് പാപയെ തേടി മദീനയെ ലക്ഷ്യമാക്കുമ്പോൾ ആ ഒട്ടകത്തിന് പിന്നാലെ വന്നിട്ട് ആ ഒട്ടകത്തെ വരട്ടി ആക്രമിച്ച് തിരുനബിയുടെ മക്കളെ വരെ തള്ളിയിട്ട ദുഷ്ടനാണ്. അയാളുടെ അക്രമ ചെയ്തികൾ വരെയുണ്ട്. ഏതായാലും അയാളെ വധിക്കാൻ നിസ്സാരമാണെന്ന് പറഞ്ഞിരുന്നു. അത് തന്റെ മക്കളെ ആക്രമിച്ചതുകൊണ്ടല്ല നിസ്സാരമാണെന്ന് പറയുന്നത്. പിന്നെയും അയാളുടെ ആ ദുഷ്ട ചെയ്തികൾ അത് കുറേയായിരുന്നു. ഏതായാലും അനിവധി എന്താണെന്ന് തന്നെയാണ് ഇയാളെ വധിച്ചത്, ഇയാളെ വധിക്കപ്പെട്ടത്. അതേസമയം ഈ ഹബ്ബാർ ഇബ്നുൽ അസ്ലദ്, അത് ഇതിനോട് അനുബന്ധിച്ച് മനസ്സിലാക്കണം, ഹബ്ബാർ ഇബ്നുൽ അസ്ലദ് ഇസ്ലാമത്തിന് മാത്രമേ സഹാബികളെ നന്നായി ദ്രോഹിക്കുമായിരുന്നു ഈ മനുഷ്യൻ. എത്ര മാത്രം വെച്ചാല് നെസ്രനാലിത്തിന് മാത്രം കൊണ്ട് പുത്രി സൈനർ, നമ്മളിവിടെ പറഞ്ഞത് ഫാത്തിമയെയും ഉമ്മു കുൽസുമിനെയാണ്. നെസ്രനാലിത്തിന് മാത്രം കൊണ്ട് പുത്രി സൈന വലിയ പിന്നെ അവരെ കല്യാണം കഴിച്ചിരുന്നത് അബുൽ ആസാണ്, അബുൽ ആസിബിന് റബി. അങ്ങനെ അബുൽ ആസിനോടൊപ്പമാണ് പിന്നെ ആര് പിന്നെ സൈനം കഴിച്ചിരുന്നത്. അബുൽ ബദർ യുദ്ധാനന്തരം ബന്ദിയായി പിടിക്കപ്പെട്ടു, റസൂലുള്ളാഹിന്റെ മകള് എവിടെയുള്ളത്, മക്കത്താണുള്ളത്. ഹിന്ദുബയുടെ സംരക്ഷണത്തിലാണ് അന്ന് സൈനം. ഹിന്ദിനെ സംബന്ധിച്ചിടത്തോളം ബദറിലെ ഹിന്ദിന്റെ ബന്ധുക്കളൊക്കെ വലിക്കപ്പെട്ടതിലുള്ള നൈരാശ്യവും പ്രയാസവും കാരണത്താൽ പിന്നെ അവരുടെ സംരക്ഷണത്തിൽ എങ്ങനെയായിരിക്കും റസൂലുള്ളാഹി മകൾ ഉണ്ടായ? അത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തു, പിന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ പറഞ്ഞയച്ചു. എന്തിന്? സൈനബിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മക്കത്തിന്. അങ്ങനെ പിന്നെ റസൂലുള്ള പറഞ്ഞു സെയ്ദിനോട്, റസൂലുള്ളാഹി മോതിരം കൂലി കൊടുത്തിട്ട് പിന്നെ നീ പോണം, ചെന്നിട്ട് സൈനബിനെ എങ്ങനെയും മക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു പോയി അദ്ദേഹത്തിന് മക്കയോട് അടുക്കാൻ പറ്റൂല. കാരണം എന്താ, മക്കത്തൊക്കെ മദീനക്കാരെ കണ്ടാൽ വീഴാൻ നിൽക്കുന്ന ആളുകളാണ്. കാരണം വെച്ച് ആ ബദറിലെ പരാജയത്തിന്റെ കൈ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർദ്ദേശത്തിനനുസരിച്ച് സെയ്ദ് പോയി. അപ്പൊ അബുൽ ഹയാത്തിന്റെ ആടുകളെയും ഒട്ടകങ്ങളെയും നേക്കുന്ന ഒരു ഇടയനുണ്ടായിരുന്നു. ആ ഇടയനെ കണ്ട് ആ ഇടയന് മോതിരം കൊടുത്ത്, റസൂലുള്ളാഹി മോതിരം കൊടുത്ത് ഇത് സൈന്യത്തിന് ഏൽപ്പിക്കണം, എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കണം. അങ്ങനെ പിന്നെ സൈന്യത്തിനോട് ഇന്നത്തെ പറയണം. അങ്ങനെ സെയ്ദ് കൊണ്ടുവരാനാണ്, മദീനത്തേക്ക് കൊണ്ടുവരാനാണ്. അപ്പോ പിന്നെ ഈ ഇടയിൽ ചെന്ന് ജൈനബിനോട് വിവരം പറഞ്ഞ് ജൈനബ് അബുലാസിന്റെ സഹോദരൻ കിനാനയോട് പറഞ്ഞ് അങ്ങനെ കിനാനിയാണ് ഒരു ഒട്ടകപ്പുറത്ത് കഴിഞ്ഞിട്ട് ജൈനബിനെ മദീനയിലേക്ക് യാത്രയാക്കണം. അന്ന് ജൈനബ് ഗർഭിണിയാണ്, ജൈനബ്ദിന്റെ ഗർഭിണിയാണ്. ഈ ഹബ്ബാബിബ്നുൽ അസ്വദ് വാർത്തയെ അറിഞ്ഞ് ജൈനബിന്റെ പിന്നാലെ കൂടി, ഒട്ടകത്തിന്റെ പിന്നാലെ കൂടി, അങ്ങനെ അയാൾ ഈ അയാൾ ആ ഒട്ടകത്തെ ക്രമിച്ചു. ജൈനബ് ഒട്ടകത്തിൽ നിന്ന് വീണു, അവരവിടെ വെച്ച് പ്രസവിച്ചു, കുട്ടി മരിച്ചു. കാരണം അങ്ങനത്തെ ആക്രമണം നടത്തിയത്. എന്നിട്ട് ജൈനബ് ആ പിന്നെ വേദനയിൽ പിന്നെ മദീനയിലാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആക്രമണം ചെയ്ത ഈ ഹബ്ബാബിബ്നുൽ അസ്വദ് അയാൾ വേറെയും കുറെ അയാളൊരു പിന്നെ ചെറിയ അഭിഷേകം നടത്തുന്ന മനുഷ്യർ കൂടിയായിരുന്നു, ദുഷ്ടരായിരുന്നു. പക്ഷേ നിസ്സലമാനത്തിലെ മാറ്റങ്ങൾ ഇയാളെ ഭരിക്കാൻ പറഞ്ഞെങ്കിലും നിസ്സലദാനത്തിലെ മാറ്റങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയാണ്. അദ്ദേഹം വന്ന് നിസ്സലദാനത്തിലെ മാറ്റങ്ങളോട് വിട്ടൊന്നും തരാൻ പറഞ്ഞ് റസൂലിനോട് പറഞ്ഞു, മുഹമ്മദ് നീ മാപ്പയുള്ളവനാണെന്നുള്ള അറിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിച്ച് റസൂലിനായിട്ടുള്ള മാറ്റങ്ങൾ അയാൾക്ക് ചെയ്തു, അയാൾക്ക് മാപ്പ് കൊടുത്ത് പിന്നെ അയാൾ ഇസ്ലാമികമായിട്ട് ജീവിതം നയിക്കുന്നത്. മക്ക റിപ്പബ്ലിക് ആയതിനു ശേഷം ഇസ്ലാമികമായിട്ടുള്ള ജീവിതം നയിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ റസൂലിനായിട്ടുള്ള അതിൽ മാറ്റങ്ങളുടെ മക്കളെ ആക്രമിച്ചതിന്റെ പേരിൽ മാത്രമല്ല അയാൾ ചെയ്തത്, വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ടത് എന്നുള്ളത് അറിയിക്കാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ഏറ്റവും വധിക്കപ്പെടാനാക്കാൻ ആരായിരുന്നു? ഈ ഹബ്ബാർ ഇവര് അസുഖമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ വധിക്കപ്പെട്ടില്ല, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ ചെയ്തത്. ഈ ഇബ്നു സബാദ ഇയാൾ വധിക്കപ്പെട്ടു. ഇയാൾ വധിക്കപ്പെടാൻ കാരണം ഇയാളുടെ സഹോദരനെ ഒരു ആള് പിന്നെ അബദ്ധത്തിൽ കൊന്നിരുന്നു, വധിച്ചിരുന്നു. ഒരു വ്യക്തി ഇയാളുടെ സഹോദരനെ വധിച്ചിരുന്നു. ഈ വധിക്കപ്പെട്ട വ്യക്തിക്കുള്ള ബ്ലഡ് മണി അത് എത്ര നാട്ടിലെ മതങ്ങൾ ഇയാൾ വാങ്ങിക്കൊടുത്തു, ഇയാൾക്ക് വാങ്ങിക്കൊടുത്തു. ഇയാൾ മുസ്ലിമാണ്, മുസ്ലിമായിരുന്നു. ഇയാളുടെ സഹോദരനെ മറ്റൊരാൾ വധിച്ചു. അപ്പൊ വധിക്കപ്പെട്ടവന്റെ അടുത്ത് ബ്ലഡ് മണി ഇയാൾക്ക് വാങ്ങിക്കൊടുത്തു. ആ ബ്ലഡ് മണി കൈപ്പറ്റി മനുഷ്യൻ എന്ത് ചെയ്തു? സഹോദരനെ വധിച്ച ആ വ്യക്തിയും ബ്ലഡ് മണി വാങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്തു? കൊന്നു. എന്നിട്ട് അയാളെ ചെയ്തു മുസ്തായിട്ട് മക്കയിലേക്ക് ഓടി, മക്കയിലേക്ക് ഓടി. അതുകൊണ്ടാണ് ഇയാൾ വധിക്കപ്പെടണം എന്ന്, കാരണം അയാൾ ചെയ്ത മഹാന്യായം നിസ്സലദാനത്തിലെ മാറ്റങ്ങൾ പറഞ്ഞത്. അതിനാണ് ഇയാൾ വധിക്കപ്പെടുന്നത്. കാബിബ്നു സുഹൈർ കവിയാണ്. ജാഹിലി കവി സുഹൈബ്നു അബി സുൽമയുടെ അല്ലെങ്കിൽ സൽമയുടെ മകനാണ് കാബിബ്നു സുഹൈർ. സുഹൈബ്നു അബി സുൽമ എന്ന് പറയുന്ന ജാഹിലി കവി, അയാൾ ഇസ്ലാം നിസ്സലദാനത്തിലെ മാറ്റങ്ങൾ വരുന്നതിനും കൂടെ ജീവിച്ചാണ്. അയാൾ പിന്നെ ആഗതനാകാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള വിവരം ക്രൈസ്തവരിൽ നിന്ന് കേട്ടിട്ട് പ്രവാചകനെ വെയിറ്റ് ചെയ്യാൻ, നിസ്സലാത്രമാതങ്ങളെ വെയിറ്റ് ചെയ്യാൻ. പക്ഷെ നിസ്സലാത്രമാതങ്ങൾ നിയോഗിതരാകുന്നതിന് മുമ്പ് ചെയ്തായാൽ മരണപ്പെട്ടു. മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ രണ്ട് മക്കളായ കാബിനോടും ബുജൈറിനോടും അയാൾ വസീയത്ത് ചെയ്തിരുന്നു സമാഗതനാകാൻ പോകുന്ന പ്രവാചകനെ കുറിച്ച്. ആ പ്രവാചകനെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് സുഹൈർ മക്കളായ കാബിനോട് ബുജൈറിനോട് പറഞ്ഞിരുന്നു. ബുജൈർ ഇസ്ലാം സ്വീകരിച്ചു. കാബ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് പകരം നിസ്സലദാനത്തിലെ മാറ്റങ്ങളെ ആക്ഷേപിച്ച് പാടുകയാണ് ചെയ്തത്. കവികൾക്ക് തന്നെ വലിയ സ്വാധീനം സാഹിത്യകാരന്മാർക്ക് പൊതുവിൽ, പ്രത്യേകിച്ച് കവികൾ, കാരണം അവരുടെ നാവ് ഭയങ്കര. അത് കാരണത്താൽ അയാൾ തന്റെ കാവ്യങ്ങളിലൂടെ നിസ്സലദാനത്തിലെ മാറ്റങ്ങളെ വളരെയധികം ആക്ഷേപിക്കുകയും മോശപ്പെടുത്തുകയും ചെയ്തു. നിസ്സലദാനത്തിലെ മാറ്റങ്ങളെ അയാൾ വധിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇയാൾ വധിക്കപ്പെട്ടില്ല, ഇയാൾ വധിക്കപ്പെട്ടില്ല. ഇയാൾ വധിക്കപ്പെട്ടു. കാരണം എന്താ? സഹോദരൻ ബുജൈർ ചെന്നിട്ട് അയാളോട് പറഞ്ഞ് നീ നിസ്സലദാനത്തിലെ മാറ്റങ്ങളോട് ചെന്ന് ക്ഷമാപണം നടത്തുകയാണെങ്കിൽ മുഹമ്മദ് മാപ്പ് നൽകും, നിർഭയത്വം നൽകും, അതുകൊണ്ട് ഭയക്കേണ്ട, ഇതെല്ലാം പറയും. അപ്പൊ അയാളുടെ നിലകളെ അനുസ്മരിക്കാണ് എനിക്ക് എങ്ങനെ മാപ്പ് കിട്ടും, പക്ഷേ റസൂലുള്ള മാപ്പ് നൽകും എന്ന് ബുജൈർ പറഞ്ഞതനുസരിച്ച് അയാള് പിന്നെ അയാളെ എവിടെ വെച്ച് കണ്ടാലും മുസ്ലിം നിങ്ങൾ കൊല്ലുന്ന രീതിയിലാണ് അയാൾക്ക് അറിയാൻ. കാരണം അയാളുടെ രീതികൾ വേഷപ്രച്ഛന്നായിട്ട് വന്നിട്ടാണ് നിസ്സലദാനത്തിലെ മാറ്റങ്ങളോട് തന്നെ അയാൾ ക്ഷമാപണം ചോദിക്കുന്നത്. അങ്ങനെ അയാളുടെ കവിതയിൽ കാണാൻ റസൂലുള്ളാഹി അതായത് റസൂലുള്ളാഹി എനിക്കതിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള വാർത്ത എനിക്കുണ്ട്. പക്ഷേ എന്നാൽ പെട്രോളും കാര്യങ്ങൾ മാപ്പ് പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് എന്നുള്ള വിവരം എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ ശത്രുനാക്കൾ മാത്രം അയാൾക്ക് മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല അയാളെ പിന്നെ മുസ്ലിം നീങ്ങളിക്ക് അബദ്ധത്തിൽ പോലും കൊല്ലരുത് എന്ന് വിചാരിച്ച് പ്രഭു തന്റെ വസ്ത്രം ബുറുദ സുസുഖത്തിന്റെ പത കൂടിയിട്ടാണ് അയാളെ ധരിപ്പിച്ചു. ജീവിക്കിയെ പ്രസുഖമായിട്ടുള്ള അത്ര മതങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ കാബിനെ ജുഹേ പദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ ഇവന് അഭിജയൻ എന്ന് പറയും പ്രസുഖമായിട്ടുള്ള അത്ര മതം വധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്തുകൊണ്ട് അഭിജയനും ഇക്കിരിമയും നാപ്പിമോനും ഒരുപോലെ നിസ്സന്താരത്തിലെ മതങ്ങൾ ദ്രോഹിക്കുകയും വളരെയധികം പ്രയാസങ്ങൾ നിസ്സന്താരത്തിലും മതങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത രണ്ടാളുകളാണ് അഭിജയനും മകൻ ഇക്കിരിമയും. അതുകൊണ്ട് കൊല്ലാൻ വേണ്ടി പറഞ്ഞു പ്രസുഖമായിട്ടുള്ള അത്ര മതങ്ങൾ. റസൂലുള്ളാഹി വ്രത വൈരിയായിരുന്നു അബൂജഹൽ. അബൂജഹലിനെ പോലെ തന്നെ റസൂലുള്ളാഹിയുടെ ശത്രുത പുലർത്തിയതാണ് ഇക്രിമ. പക്ഷെ ഇക്രിമ അദ്ദേഹം പല പ്രേരകങ്ങളാൽ അയാൾ എന്ത് ചെയ്തു മടങ്ങും ഇസ്ലാമിലേക്ക് മടങ്ങും. അതിലൊരു പ്രധാനപ്പെട്ട കല്ലി അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ഹക്കീം ബിന്ദുൽ ഹാരിസ് ഭാര്യ ഉമ്മു ഹക്കീം ബിന്ദുൽ ഹാരിസ് ഇടപെട്ട് ഇക്രിമയെ റസൂലുള്ളാഹി അടുക്കലേക്ക് എത്തിക്കുക. അതിന് പല ചരിത്ര കാരണങ്ങളുണ്ട് അദ്ദേഹം അറിയാൻ വേണ്ടിയിട്ട്. അത് വിശദമായിട്ട് പറയാൻ സമയമില്ല. ഏതായാലും ഇക്രിമ ഇബ്ന് അബി ജഹൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ അടുക്കലേക്ക് വന്ന് നബിസല്ലല്ലാഹു മതങ്ങളോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്രിമയെ സ്വീകരിക്കണം. റസൂലുള്ളാഹിന്റെ കയ്യിൽ ഇക്രിമയുടെ കൈവച്ച് ഇക്രിമ പറയാണ്, റസൂലെ ഞാൻ വളരെയധികം ശത്രുത നിങ്ങൾക്ക് എതിരിൽ കൊണ്ടുവരുന്നു. ഈ സന്ദർഭം എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ വെച്ച് നിങ്ങൾ അള്ളാഹിനോട് എനിക്ക് വേണ്ടിയിട്ട് പുറത്തെല്ലാം കഴിയും. അപ്പൊ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവേ ഇക്രിമ എന്നോട് എത്ര ശത്രുത വെച്ച് പുലർത്തിയിട്ടുണ്ടോ ആ ശത്രുത മുഴുവൻ നീ അതിലൊക്കെ മാപ്പ് കൊടുക്കണം ഇക്രിമയ്ക്ക് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ പിന്നെ ഇക്രിമയുടെ എല്ലാ ചരിത്ര സമയങ്ങളും അത് ഇസ്ലാമിന് വളരെ വിലപ്പെട്ടതായിരുന്നു. സമയം ഇസ്ലാമിന് വളരെ വിലപ്പെട്ടതായിരുന്നു. എത്ര മാത്രം എന്ന് ചോദിച്ചാൽ ഈ ഇക്രിമ ഇസ്ലാമിന്റെ വലിയൊരു ആയുധമായി മാറി. ചരിത്ര പ്രസിദ്ധമായ എർമുക്കി യുദ്ധത്തിൽ ഖാലിദാണല്ലോ, ഖാലിദാണ് സൈനിക പടയാളി. ചരിത്രത്തിൽ കാണാം ഈ ഇക്രിമ പിന്നെ എർമുക്കി ഷഹീദായ രക്തസാക്ഷിയാണ്. അദ്ദേഹം പിന്നെ യുദ്ധകളത്തിൽ വീട് കിടക്കുമ്പോൾ മരണത്തോടെ അടിച്ചാണ്. അപ്പൊ ഖാലിദ് ചെന്നിട്ട് ചോദിക്കണം എന്താ വേണ്ടത്, വെള്ളം വേണമെന്ന് ചോദിക്കണം. അപ്പൊ അദ്ദേഹം വെള്ളം വേണമെന്ന് അങ്ങനെ കാണിച്ചപ്പോ വെള്ളം കൊണ്ടുവരണം. അപ്പോ ഇക്രിമയുടെ ഒരു ബന്ധു അദ്ദേഹം മരണത്തിനായിട്ട് കിടക്കണം. അപ്പൊ ഇക്രിമ പറയാൻ അവിടെ കൊടുക്കണം വെള്ളം. അപ്പോ ഖാലിദ് ആ വെള്ളയൊക്കെ അവിടെ ചെന്നപ്പോ അയാൾ മരിച്ചു. ഇക്രിമയുടെ അടുക്കലേക്ക് വെള്ളമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇക്രിമയും ശരിയായി. അപ്പൊ ഖാലിദ് ഉദ്യോഗസ്ഥ വെള്ളം അടിച്ചിട്ടുള്ള പറഞ്ഞു, അള്ളാഹുവേ സ്വർഗത്തിൽ നിന്ന് നീ ഇവരെ കുടിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ച അങ്ങനെയാണ് ഇക്രിമയെ അമ്മ അന്ന് അവര് മരണത്തേക്ക് യാത്രയാക്കി. ഏതായാലും ഇക്രിമ ഇബ്നു അബി ജഹൽ റസൂലുള്ളാഹി മാത്രം അദ്ദേഹത്തെ വധിക്കാൻ കൽപ്പിച്ചിരുന്നു. അദ്ദേഹവും മതത്തിൽ നിന്ന് ഒഴിവായി. പക്ഷെ മതത്തിൽ അദ്ദേഹത്തെയും വധിച്ചില്ല. രണ്ട് സ്ത്രീകൾ അത് ഈ അബ്ദുല്ലാഹിബ്നു ഖത്തലിന്റെ നർത്തകിയാണ് ഒന്ന്, അബ്ദുല്ലാഹിബ്നു ഖത്തലിന്റെ നർത്തകിയാണ് ഭർത്തന എന്നാണ് അവരുടെ പേര്, ഈ പെണ്ണിന്റെ പേര്. വേറെ പെണ്ണുകൂടി ഉണ്ടായിരുന്നു. ഇവര് അബ്ദുല്ലാഹിബ്നു ഖത്തലിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്കെതിരിൽ ഡാൻസ് ആടുകയും തെളിപ്പാട്ട് പറയുകയും ചെയ്തിരുന്ന സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് അവരെ പിന്നെ വധിക്കാൻ പറഞ്ഞു. അതിലൊരു സ്ത്രീ അബ്ദുല്ലാഹിബ്നു ഖത്തലിനോടൊപ്പം വധിക്കപ്പെട്ടു. പക്ഷെ മറ്റേ സ്ത്രീ അഭയം ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവർക്ക് അഭയം നൽകി, അവരെ വധിച്ചില്ല. സാറ എന്ന് പറയുന്ന ഈ പെണ്ണ് ആദ്യകാലത്ത് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിൽ, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിലുള്ള വലിയ ആൾ, ആ കുടുംബത്തിലെ ഒരു വൃത്തിയായിരുന്നു. മതങ്ങളുടെ പിന്നെ പിതൃ സഹോദരങ്ങളുടെ ഒക്കെ ഒരു വൃത്തിയായിരുന്നു. അവർക്ക് റസൂലുള്ളാഹിനെ അറിയാം, റസൂലുള്ളാഹിനെ അറിയാം. നിസ്രാഹ്മ മതങ്ങളുടെ കൂട്ടരൊക്കെ മദീനയിലെ ഹിജറ പോയപ്പോ പിന്നെ അവർ ഇക്രിമയുടെ കീഴിലായിരുന്നു. ഇക്രിമ നിസ്രാഹ്മത്തിന്റെ കീഴിലായിരുന്നു ഈ സാറ ഉണ്ടായിരുന്നു. ഈ സാറ എന്ത് ചെയ്യും, ഇവര് പിന്നെ നിസ്രാഹ്മതങ്ങൾ മദീനയിലേക്ക് ഇതര പോയതിനു ശേഷം അവർ മദീനത്തേക്ക് വരും. അങ്ങനെ മദീനത്തേക്ക് വന്നിട്ട് ചെയ്യും അവരുടെ പാരായം പിന്നെ പ്രയാസങ്ങൾ വറുതിയിലൊക്കെ ആരാധിപ്പെടും. മതങ്ങളെ തീരുമ്പോഴേക്കും നല്ല സ്വത്ത് കൊടുക്കും. അവിടുന്ന് സ്വത്തൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ശേഖരിച്ചൊക്കെ നൽകിയതിനു ശേഷം അവരെന്ത് ചെയ്യും, മക്കളത്തേക്ക് പറഞ്ഞു വീണ്ടും അവർ പിന്നെ വരും, ഇടക്കിടക്ക് മദീനയിലേക്ക് വരും. അവർ മുസ്ലിം അല്ല, ഈ സഹാബ മുസ്ലിം അല്ല, ഇസ്ലാമിന്റെ ശത്രുവാണ്. പക്ഷേ അവര് പണ്ട് കാലത്ത് റസൂലിനും ഒക്കെ സേവനം ചെയ്തിരുന്നതിന്റെ മേൽവിലാസത്തിലാണ് മദീനയിൽ വരുന്നത്. എന്നിട്ട് റസൂലിനോട് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ റസൂൽ കൊണ്ട് അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ വരുത്തിയിട്ട് അവരെന്ത് ചെയ്യും, സാമ്പത്തികമായി സഹായിച്ചിട്ട് യാത്രയാക്കും. ഇതാണ് അവരുടെ പതിവ്. ഈ സ്ത്രീയാണ് ഇണക്ക മദീന റസൂലിനെ പുറപ്പെടുന്ന സമയത്ത് ഹാസിം ബിൻ അബീ ബൽതായുടെ കത്ത് മുടിയിലേക്കിട്ട് വരുന്നത്. റസൂലിനെ സഹായം വാങ്ങിയിട്ട് റസൂൽ മതങ്ങൾക്കെതിരിൽ ഭാര്യയായിട്ട് വരുന്നതാരാണ്? ഈ പെട്ടെന്ന് അവരെ അതിന് കത്ത് വാങ്ങിയിട്ട് അവരെ വിടുകയാണ് ചെയ്തത്. അവർ മക്കത്തേക്ക് രക്ഷപ്പെട്ടു. നെത്രാത്ത മതങ്ങൾ അവർ വധിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ആ സ്ത്രീ വന്ന് റസൂലിനോട് കൊണ്ടും മാപ്പി ചോദിച്ചു. അങ്ങനെ മക്കളും പറ്റില്ല, അവരെ ഈ നെത്രാത്ത മതങ്ങൾ ഈ മഹതിക്ക് മാപ്പ് കൊടുത്തു. ഇതിലായി പിന്നെ അവർ മുസ്ലിമായി ജീവിച്ചു. പറഞ്ഞ ശിലാപത്തിലാണ് ഈ സഹറ പിന്നീട് മരണപ്പെടുന്നത്. മുസ്ലിമത്തായിട്ടാണ് അവര് മരണപ്പെടുന്നത്. അപ്പോ ഇതാണ് പിന്നെ അന്ന് വധിക്കാൻ വേണ്ടി കൽപ്പിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ്. ഇതിൽ ചിലര് ഹിന്ദു ബിന്ദു ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദു ബിന്ദു ഒഴുക്കുക, ഹിന്ദു ബിന്ദു ഉൾപ്പെടെ അബു സുഫിയാന്റെ ഭാര്യയുണ്ട്, അബു സുഫിയാന്റെ ഭാര്യ അവരെ വധിക്കാൻ റസൂലുള്ള കൽപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത് ചില ചരിത്രങ്ങളിൽ. പക്ഷേ ഹിന്ദു എന്തെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് അവരെന്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച് വളരെ മാന്യമായ ജീവിതമാണ് നയിച്ചിരുന്നത്. റസൂലുള്ള മാർഗങ്ങൾ വളരെയധികം ബുദ്ധിപൂർണതയിൽ പ്രശംസിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അതിൽ ഹിന്ദ് ബിന്ദ് കൊടുക്കുന്നത്. അതേപോലെ മറ്റു രണ്ടു പേരുണ്ട്, ഒന്ന് ഇഷാം ഇബിൻ അൽ ഹാരിസ്, അതേപോലെ തന്നെ സുഹൈൽ ഇബിൻ അബി ഉമയ്യ. ഈ ഇഷാം ഇബിൻ അൽ ഹാരിസും പിന്നെ സുഹൈൽ ഇബിൻ അബി ഉമയ്യയും അവര് അല്ല അരിയാരുടെ പെണ്ണാൾ ഉമ്മു ഹാനിയുടെ വീട്ടിലെ കോടിക്കാരൻ. മറ്റം പറയുന്നത് മുസ്ലിം സൈന്യം വരുമ്പോഴും തേടി നിക്കക്കല്ലില്ലാതെ, കാരണം അവർക്കൊക്കെ അറിയാൻ എന്താ നടക്കാൻ പോകുന്നത്, എന്താ നടക്കുന്നത്. കാരണം അവരുടെ ഒക്കെ ദുഷ്ട ചെയ്തികൾ അങ്ങനെയായിരിക്കും റസൂലുള്ളാഹിയോടും മുസ്ലിമീങ്ങളും. അതുകൊണ്ട് ഒരിക്കലും അറിയിക്കുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല. ശരിയാണ്, മസ്ജിദിൽ ഹറാമിൽ പ്രവേശിച്ചവർക്ക് നിർഭയത്തിന്റെ, സ്വന്തം വീട്ടിൽ കഥകടത്തിരിക്കുന്നവർക്ക് നിർഭയത്തിന്റെ എന്നൊക്കെ പറഞ്ഞ ആ നിർഭയം പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും അവർക്ക് സമാധാനമല്ല. കാരണം എന്താ, അവരവരുടെ നിലകളെ നോക്കുകയാണ്, അവരുടെ അക്രമ ചെയ്തികളെ നോക്കുകയാണ്. അതുകൊണ്ട് ഈ സുഹൈലിന്റെ അധിക ഉമ്മയെയും ഹിഷാമിന്റെ ലഹായും ഉമ്മു ഹാനിന്റെ വീട്ടിലേക്ക് ഓടിക്കരുത്. കാരണം ഇവര് വലു മഹസൂം ഗോത്രക്കാരാണ്, ഉമ്മു ഹാനിന്റെ ഭർത്താവ് വലു മഹസൂം ഗോത്രക്കാരാണ്. അപ്പൊ മാത്രമല്ല ഈ ഉമ്മുഹാനിയുടെ ഭർത്താവിന്റെ ബന്ധുക്കളാണ് ഈ ഇഷാന്തിൽ ഹാരിസും സുഹൈൽ ഇബ്നു അബി ഉമയ്യയും. അവർ ഉമ്മുഹാനിന്റെ വീട്ടിലേക്ക് തള്ളി കയറിയിട്ട് അത് ഉമ്മുഹാനിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് അഭയം നൽകണം, ഞങ്ങള് ഒന്നേക്കും പോകണം. അത് അരിയാണ്, അരിയാണ്, പെങ്ങളുടെ വീട്ടില് ഇവർ കയറിയിരിക്കുന്നത് അരിയാണ്. അരി വലിയുണ്ടാവുന്നുണ്ട് ഇത് വാളയിട്ട് വന്ന് നമുക്ക് ഉമ്മുഹാനി എന്ത് ചെയ്തു, അരിയാ തള്ളി മാറ്റിയിട്ട് കഥ കുറ്റിയിട്ട് നേരെ ഉമ്മുഹാനി റസൂലുള്ളാഹി അടുക്കലേക്ക് വരുന്നു. അപ്പൊ റസൂലുള്ളാഹി മതങ്ങൾക്ക് വിളിക്കാണ് ആദ്യം അങ്ങനെ റസൂലുള്ളാഹിക്ക് പിന്നെ മറവിട്ട് തന്നെ റസൂലുള്ള കുളിക്കുമ്പോ മഹബൻ ഉമ്മുഹാനി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി അവരെ സ്വീകരിച്ച് പിന്നെ ഉമ്മുഹാനി പറഞ്ഞു, റസൂലെ ഞാൻ രണ്ട് അമുസ്ലിം നീങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ട്, രണ്ട് അമുസ്ലിം നീങ്ങൾക്ക് ഞാൻ അഭയം നൽകിയിട്ടുണ്ട്. അവരെ കൊല്ലണം എന്ന് അരി ക്ഷണിക്കാണ്, ആങ്ങളെ അരി ക്ഷണിക്കാണ് അലി അഭിസാരം. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ലക്കത്ത് അജർണാമൻ അജസ്തിയ ഉമ്മുഹാനി, ഉമ്മുഹാനി നിങ്ങൾ അഭയം നൽകിയവർക്ക് ഞാൻ അഭയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരെ കൊല്ലരുത് എന്ന് അലിയാരോട് പറയുന്നു. അങ്ങനെ ഉമ്മുഹാനി വന്നിട്ട് അലിയാരോട് പറഞ്ഞ് റസൂൽ അങ്ങനെ പറഞ്ഞു, അഴിമറി അഴിമറി. അങ്ങനെ ആ രണ്ടു പേര് അരിഷാബ്ദുൽ ഹാരിസും സുഹൈലും അലിയുമയ്യയും വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. നിസ്സലമായ ചില മാസങ്ങളുടെ ഒരു വലിയ ശത്രുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആരാ ശത്രു? അബൂലഹബിന്റെ ഒരു മകൻ കൊല്ലപ്പെട്ടു, സിംഹം കൊന്നക്കാലമല്ലോ. അതാരാ? കൊത്തൈബിയാണ്, കുസുബല്ല, കൊത്തൈബിയാണ്. പിന്നെ രണ്ട് മക്കളുണ്ട്, കുസുബയും മേത്തതും. കുസുബയും മേത്തതും നിസ്സലമായ ചില മാസങ്ങൾ അവരും റസൂലുള്ളാഹി വലിയ ശത്രുക്കളായിരുന്നു. പക്ഷെ മക്കൾ പതിയിൽ റസൂലുള്ള അബ്ബാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ബാസ് നിങ്ങളുടെ സഹോദര പുത്രന്മാരവിടെ കണ്ണിച്ചു വെച്ചു. അബ്ബാസിന് മനസ്സിലായി എന്ന് റസൂലുള്ള പറഞ്ഞു, ഞാൻ അവർ രണ്ടുപേരെയും അള്ളാഹുവിനോട് എനിക്ക് ദാനമായി നൽകണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെ കൊണ്ടാൻ പറഞ്ഞു. അങ്ങനെ ഉസ്തുക വന്നു, അബൂലഹബിന്റെ രണ്ട് മക്കൾ നിസ്സലാത്തിൽ മക്കൾ അവരെ ഹൃദ്യമായി സ്വീകരിച്ചു. ക്രിസ്തുതയും മേത്തവും അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ അവർ ഇസ്ലാമിന്റെ വലിയ അനുയായികളായിരുന്നു, റസൂലുള്ളാഹി വലിയ സഹായികളായിരുന്നു. പിന്നെ റസൂലുള്ളാഹി ഇത്തരം മാർഗങ്ങൾ പുനേനേക്ക് പോയപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്ന ശക്തന്മാരായ രണ്ട് അപ്പേരായിരുന്നു ഈ ഉച്ചതയും സ്മരണത്തിൽ മക്ക ഫത്ഹായി, മക്ക ഫത്ഹായി ഇവിടെ റസൂലുള്ളാഹി മാർഗങ്ങൾ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി തന്നെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരുന്ന ആളുകൾ, അവരെ പലരെയും വധിക്കണം എന്ന് റസൂലുള്ള പേരെടുത്ത് പറഞ്ഞ ആളുകൾ, അവർക്ക് വരെ റസൂലുള്ളാഹി മാർഗങ്ങൾ മക്കളുണ്ട്. ഇതിൽപ്പെട്ട ഒരാളാണ് വഷി ഇബ്നു ഹർബ്, വഷി ഇബ്നു ഹർബ് ഹംസത്തിനെ വന്ന വഷി. ആ വഷി വരെ ഇസ്ലാം സ്വീകരിച്ച് റസൂൽ അദ്ദേഹത്തിന് മാപ്പ് നൽകി. ഇങ്ങനെ റസൂലുള്ളാഹി മാർഗങ്ങളുടെ മാപ്പിനാൽ വിശാല മനസ്സിലായാൽ വിട്ടുവീഴ്ചയാൽ പല രക്തം ചിന്തപ്പെടേണ്ട പലരും എന്റെ രക്ഷപ്പെടുകയുണ്ടായി. ഈ ശരീരത്തെ ഈ ചിലരാണ് ജീവിച്ച് അവരാണ് വധിക്കപ്പെടുകയുണ്ടായി, അവർ മാത്രമാണ് അതിൽ വധിക്കപ്പെടുകയുണ്ടായി. നെസ്വാദാരത്തിലെ മാസങ്ങൾ അവരോട് ചോദിക്കണം. നെസ്വാദത്തിലെ മാസങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദീപുവായ എന്ന് പറഞ്ഞ മക്കയുടെ അതിർത്തിയിൽ എത്തിയപ്പോഴത്തേക്ക് സഹാബികൾ പറയാണ്, നെസ്വാദാരി സ്ഥല മാസങ്ങൾ നമ്മുടെ ശിരസ്കനായിട്ട് ഒട്ടകപ്പുറത്ത് നമ്മുടെ ശിരസ്കനായിട്ട് റസൂലിനാണ്ടി താടി അത് ഒട്ടകത്തിന്റെ മുതലിൽ കുത്തുന്ന രീതിയിൽ തലതാഴ്ത്തിയാണ് റസൂൽ ചെയ്യുന്നത് മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. നിഗളിപ്പ് ഞാൻ വിജയിച്ചു എന്ന ആ ഒരു ഗമ നെസ്വാദാരി മാസങ്ങൾ നിശ്ചയം പ്രകടിപ്പിക്കാതെ വിനിയാന്യതനായി ചില മാസങ്ങൾ മക്കയിൽ പ്രവേശിക്കുന്ന രംഗമാണ് ആര് കാണുന്നത്? അറ്റക്കാരി കാണുന്നത്, മറ്റക്കാരി കാണുന്നത്. ഹിന്ദു മതങ്ങൾ അവരെല്ലാവരും തന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഞാൻ എന്ത് നിങ്ങളെ കൊണ്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിചാരിക്കുന്നത്? മാവന്നപ്പും നിങ്ങളുടെ വിചാരം എന്താണ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്ന വിഷയത്തിൽ എന്ന് ചോദിച്ചപ്പോ മക്കാരെ വ്യക്ത തരത്തിൽ അവർ പറയുന്നത് നീ ഒരു മാന്യ സഹോദരനാണ്, ഒരു മാന്യ സഹോദരന്റെ മകനാണ്, ആ ഒരു വിശേഷനാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ പ്രസൂറുള്ളാഹി മതങ്ങൾ പറഞ്ഞു. ഇല്ലാത്ത ശ്രീ പാലയിക്കുമല്ലോ വിലക്കും ഇന്നേ ദിവസം നിങ്ങൾക്കെതിരെ ഒരു പ്രതിലോഭ പ്രതികാര നടപടിയുമില്ല. അള്ളാഹു നിങ്ങൾക്ക് കൊടുക്കും, അള്ളാഹു ഏറെ കരുണ കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് മാപ്പ് നൽകി മക്കൾ ഫത്ഹാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ കാബയുടെ മുകളിൽ കയറി ആവശ്യപ്പെട്ടു. വിഗ്രഹങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാബയെ മോചിപ്പിച്ചു. സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രം കാബയിൽ കയറി ദുആ ചെയ്തു. മറ്റ് ചില സംഭവങ്ങൾ ഇൻഷാല്ലാഹ് ിലെ ഈ ഫത്ഹിന്റെ പിന്നെ വിശദീകരണത്തിൽ ചില പിന്നെ ചരിത്രങ്ങളും അതേപോലെ കുറെ വിശ്വാസപരമായിട്ടുള്ള മസലകളും നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതുപോലെ ഇസ്ലാമിക മതങ്ങളുടെ വ്യക്തിത്വത്തെയും ആ മഹാ അനുപമമായ കുറെ ചരിത്രങ്ങൾ അതിലെ ചില ഭാഗങ്ങളെയും ഇനിയും ഇൻഷാല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് ഇൻഷാല്ലാഹ് അടുത്തായിട്ട് പൂർത്തിയാക്കാം.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.